ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
வேதம் நானா விஷயங்களை போதிப்பிக்கிறது, பஷே ஆத்மபோதத்தின் சப்தம் மாத்திரம் போயிடும். பஞ்சசார என்னோட சப்தம் மதிய அனுபவத்தில் பஞ்சசாரன்னு பறையுற வஸ்து வேணும். பஞ்சசாரையை சம்பந்திச்சு அது வேணும், சப்தவும் வேணும், வஸ்துவும் வேணும். பஷே பஞ்சசார அனுபவிச்சவனாங்கிலும் வீண்டும் எல்லாம் ஆ அனுபவத்தை ஸ்மரிச்சு வீண்டும் ஆனந்தத்தை அனுபவிக்கிறதுக்கு கேவல சப்தம் மதி. அதா அது லௌகிகமாக ஒரு அனுபவம் ஆயதுகொண்டு முன்பு அவன் அனுபவத்தி தாட்சியம் அவன் வக்தத இன்னிப்போ அவன் மனசானித்யம் இதனையொக்கே ஆசிரிச்சிருக்கும். பஞ்சசார என்பது அனுபவிக்கும்போது உண்டாகும் ஆனந்தம் வீண்டும் சப்தம் கேட்கும்போ அல்ல ஸ்மரிக்கும்போ உண்டாகுன்னோ அது குதர்க்கம் பரே. எந்தகொண்டது உண்டாகுன்னு அது அவிட அவன் யோகியதை ஆசிரிச்சிருக்கும். ஆ சப்தம் அவன் ஆ பூர்ணமாக அனுபவத்தை கொடுக்கணும் அது அவன் யோகியதை ஆசிரிக்கும். எந்த அவன் எங்கே அனுபவம் உண்டாயது அனுபவத்தின்றது இப்போ அவன் மனஸ் அனுபவத்தை அனுசந்தானம் செய்யுன எத்தமாத்திரம் க்ஷமமான இதனையொக்கே ஆசிரிச்சிட்டான ஸ்மரணையில் நின்று அனுபவம் மீண்டும் அவனில் பூர்ணமாகும். அனுபவம் திருடமானில் ஆ ஸ்மரண அனுபவத்தை கொண்டு வரதினுள்ள அனுகூல ஘டகங்களோடு கூடியதாங்க மீண்டும் அதே அனுபவம் அல்ல வரத்தில் அவன் துக்கிதனான. அவனோட பஞ்சசாரன்னு விசேஷம் தோணுது. அப்படி எந்த வரணும் யோகியதை ஆசிரியக்கணும். இப்போ சப்தம் ஒரு அனுபவத்தை நல்கிறதும் எப்பொழுது யோகியதை ஆசிரியக்கணும். அதுவும் ஆத்மநிஷ்டமாய அனுபவத்தை அது லௌகிகமாக உதாரணம் எடுத்தாலும் பஷே சப்தத்தின் ஒரு பிரத்யேகதையாது. எந்தானோ ஆந்தரிகமாக அனுபவங்களே சப்தத்தின் வெளிப்படுத்தா பாஹ்யமாய் ஒன்றினு வெளிப்படுத்தா பற்றது. இவட எந்தான சுவஸ்வரூபமாக ஆந்தரிகமாக இருக்கிறது அதின சப்தம் வெளிப்படுத்தும்போ ஆ ஸ்ரோதாவும் எல்லாம் ஒத்துச்சேர்ந்து கழிஞ்சால் ஆ சப்தம் அதை பூர்ண ரூபத்தில் வெளிப்படுத்தும். அதங்கனை வெளிப்படுத்தும் சப்தம் அவிட எத்தேரத்திலோ இப்போ சப்தம் செய்யுனது அது தடஸங்களை இல்லாதாக்கொண்டு வெளிப்படுத்தும். வெளிச்சம் இரட்டினு நசிப்பிச்சு கொண்டு பதார்த்தங்களை பிரகாசிப்பிக்கும்போது சப்தம் அதிண்ட தடஸங்களை நசிப்பிக்கணும், நசிப்பிச்சிட்ட வஸ்துவினை பிரகாசிப்பிக்கணும். அதனால சப்தஜன்யமாய ஞானம் இவட பாஷக்காரன் விஞ்ஞானம் என்று பண்ணு. ஆ சப்தத்தில் நின்றும் அதெந்தாலும் தடஸமாயிருக்கணும் அதினே நசிப்பிக்கணும் ஒன்றுண்டாகும். அது சப்தம் நிமித்தமாக தீரும். அப்படி சப்தம் ஞானம் என்ன பேதம் இல்லாதாய் தீரும். ஆ சப்தம் தான் அதாய் மாறும். அதான் பரையுது சப்தராசி அதிகமேவி சப்தஜானம் உண்டாயாலும் குருவாபிகமனாதி லட்சணம் வைராகியம் யத்னாந்தரம் பிற யத்னங்கள் கூடாது என்ன அக்ஷராதிகம் சம்பவம் அக்ஷராதிகமும் அக்ஷரப்பிராப்தி சம்பவிக்கிறதில்ல. அதுகொண்டான பிருத்தகரணம் பிரம்ம வித்யாயாக பராவித்தி. அதுகொண்டு பிரம்ம வித்யே ஆத்மவித்யே ஆத்மபோதத்தை ஆத்ம அனுபூதியே இவட பராவித்யன்னு பண்ணு பிருத்தகரிக்கிறதான். இப்போ வாஸ்தவத்தில் ஈ உபனிஷத் சப்தராசி அது തന്നെയാണ് ആത്യന്തികമായിരിക്കുന്ന ഉപായം. അത് തന്നെയാണ് ഇതിന് വെളിപ്പെടുത്തുന്നത്. പക്ഷെ അത് യോഗ്യത ഉള്ളവനിൽ മാത്രം. അല്ലാത്തവൻ ഉപനിഷത്ത് ശ്രവിച്ചു കഴിഞ്ഞാൽ കേവലം ശബ്ദജ്ഞാനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് ഗുരുമുഖത്ത് നിന്നോ വേദാധ്യയനം ചെയ്യുമ്പോഴായാലും ശരി, ഇനി മറിച്ച് ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ സമീപിച്ച് തത്വശ്രവണം ചെയ്താലും ശരി, വ്യത്യാസമൊന്നും സംഭവിക്കത്തില്ല. കേവല ശബ്ദജ്ഞാനമായി നോക്കി. എന്തുകൊണ്ട് അവിടെ യത്നാന്തരം? ശിഷ്യന്റെ ഭാഗത്തു നിന്നുള്ള യത്നങ്ങൾ ആവശ്യമാണ്. അവന്റെ യോഗ്യത ആശ്രയിച്ചിരിക്കുന്നു, വൈരാഗ്യം തുടങ്ങിയ യോഗ്യതകളെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. അതുകൊണ്ട് ശ്രവണം കൊണ്ട് മാത്രം ഇത് സംഭവിക്കും, മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നിടത്തും ശ്രവണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗ്യനായ ഒരു ശ്രോതാവിനെയാണ്. യോഗ്യനായ ശ്രോതാവിന്റെ ശ്രവണമാണ്. ആ ശ്രവണത്തിൽ അയാളുടെ അജ്ഞാന നാശം സംഭവിക്കണം. അത് ശ്രവണത്തിൽ സംഭവിച്ചാൽ, ശബ്ദം കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ശ്രവണത്തിൽ അവന് സ്വസ്വരൂപസ്മരണയുണ്ടായ സ്വസ്വരൂപസ്മരണ എന്ന് പറയുമ്പോൾ ഇവിടെ അനുഭവരൂപത്തിലുള്ള സ്മരണം. അതുണ്ടായ അനുഭവരൂപത്തിലുള്ള സ്മരണ എന്ന് പറയുന്നത് എന്താണോ, ഒരാൾ ദുഃഖാനുഭവം ഉണ്ടായി, വളരെ കാലം കഴിഞ്ഞ് ആ ദുഃഖത്തെ സ്മരിക്കുന്നു, ദുഃഖത്തെ സ്മരിക്കും, അത് സ്മരണം. പക്ഷേ ആ സ്മരണ അനുഭവത്തിന് നിമിത്തമാകും. ഇപ്പോൾ അയാൾ ദുഃഖിക്കുന്നു, അയാളാദ്യം സ്മരിക്കുന്നു, സ്മരിച്ചിട്ട് അയാൾ ദുഃഖിക്കുന്നു, അയാൾ കരയുന്നു, ദുഃഖത്തെ അയാൾ അനുസന്ധാനം ചെയ്ത് സ്വയം ദുഃഖിയായി മാറുന്നു. അപ്പൊ സ്മരണ എന്ന് പറയുന്നത് ഫലത്തിൽ അനുഭവമായി മാറുന്നു. സ്മരണയിൽ നിന്ന് വ്യക്തി എന്ത് ചെയ്തു, അനുഭവത്തിലേക്ക് വരുന്നു. അതാണ് ഇവിടെ ആത്മവിസ്മരണം, ആത്മസ്മരണം എന്ന് പറയുന്നത്. ഇവിടെ സ്മരണം എന്ന് പറയുന്നത് അനുഭവ രൂപത്തിലുള്ള സ്മരണമാണ്. ഏതെങ്കിലും വിഷയത്തെ സ്മരിച്ചാൽ അത് അനുഭവമാകണമെന്നൊന്നുമില്ല. ബാഹ്യമായ വിഷയങ്ങളെ സ്മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് അനുഭവമാകത്തില്ല, കേവല സ്മരണയായി തന്നെ നീ. ഒരു ദുഃഖത്തെ സ്മരിച്ചിട്ട് അയാൾ ദുഃഖിയാവണമെന്നില്ല. ഉദാഹരണം, അന്യന്റെ ദുഃഖം, തന്റെ ശത്രുവിന്റെ ദുഃഖം താൻ സ്മരിക്കുന്നു, തനിക്ക് ദുഃഖം വരില്ല, മറിച്ച് സന്തോഷമായിരിക്കും വരുന്നു. ദുഃഖസ്മരണ, അതുപോലെ ശത്രുവിന്റെ ആനന്ദം താൻ സ്മരിച്ചാൽ തനിക്ക് ദുഃഖം വരും. ദുഃഖസ്മരണ, ആനന്ദസ്മരണ എല്ലാം തനിക്ക് ദുഃഖത്തെയോ ആനന്ദത്തെയോ ഉണ്ടാക്കണമെന്നല്ല. പക്ഷെ അത് ആത്മനിഷ്ഠമാകുമ്പോൾ സ്മരണാനുഭവം എന്നുള്ള ഭേദമില്ലാതെ വരും. അതുപോലെ ഇവിടെ ശ്രുതി വിസ്മൃതമായ സ്വസ്വരൂപത്തെ ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കുമ്പോൾ അവൻ യോഗ്യനാണെങ്കിൽ ആ സ്മരണ അത് അനുഭവമായി തീരുന്നു. സ്മരണ അനുഭവം എന്നുള്ള ഭേദം അവിടെ ഇല്ലാതായി തീരുന്നു. ശബ്ദത്തിന് അതിനുള്ള ശേഷിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ബ്രഹ്മവിദ്യ എന്നുകൊണ്ട് പരാവിദ്യ എന്ന് പറയുന്നത്. അത് സ്വസ്വരൂപസ്മരണയുണ്ടാക്കുന്നു, സ്വസ്വരൂപ അനുഭവത്തെ ഉണ്ടാകുന്നു. ആ സ്വസ്വരൂപ അനുഭവം തന്നെ, അല്ലെങ്കിൽ അസ്മരണ തന്നെ, അവിടെ അവിദ്യാനാശം സംഭവിക്കുന്നു. ഇതെല്ലാം ഈ ഉപനിഷത് ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിന് നമുക്ക് ഗുരു ഉപദേശമെന്നോ പറയാം. എന്തായാലും അതിന് ശബ്ദമാണ് നിമിത്തം. അപ്പോൾ ശബ്ദത്തിന് അങ്ങനെ ശേഷിയുണ്ട്. ആനന്ദം എന്ന് പറയുന്ന ശബ്ദത്തിന് ആനന്ദ അനുഭവത്തെ തരുന്നതിന് ശേഷിയുണ്ട്. അതിന് മറ്റൊരു വിഷയത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് പരാവിദ്യ. അനുഭവമാണ് പരാവിദ്യ. അഥ പരാ യയാത്തദക്ഷരം ഇതിഗമ്യതേ. തത്ര പര ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ. ശിക്ഷ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. അഥ പരായയാ തദക്ഷരം അധിഗമ്യതേ യത്തദദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദമ്യയം യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. യഥാവിധിർ വിഷയേ കർത്രാദ്യനാകാരകൂപസംഹാരദ്വാരേണ വാക്യാർത്ഥജ്ഞാനകാലാദന്യത്ര അനിശ്ചയോഗാർത്ഥം അസ്തി അഗ്നിഹോത്രാദിലക്ഷണം. വേദാർത്ഥത്തെ കുറിച്ച് പറയുകയാണ്. അഗ്നി ഇവിടെ പുരോഹിതം എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് വേദ അധ്യയനം ചെയ്യുന്നു, സാംഗമായി വേദാധ്യയനം ചെയ്യുന്നു. ശിക്ഷ കൽപ്പം വ്യാകരണം എന്ന് പറഞ്ഞാൽ വ്യുത്പത്തി എന്ന് പറയുന്ന ഒരു മുഖ്യമായ കാരണമാണ്. ശബ്ദം കേട്ടുകഴിഞ്ഞാൽ വ്യുത്പന്നനല്ലെങ്കിൽ വാച്യാർത്ഥം ഉണ്ടാകത്തില്ല. ശരിയായ വ്യുത്പത്തി ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടായാൽ തന്നെ അത് ഭ്രമാത്മകമോ സംശയരൂപത്തിലൊക്കെ ഉണ്ടാകും. ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ ശരിയായ ജ്ഞാനം ഉണ്ടാകും. അതാണ് ഇപ്പൊ ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? സാധാരണഗതി ലൗകികമായി ഒരു ശബ്ദം കേൾക്കുമ്പോൾ ശരിയായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ശബ്ദം ഉച്ചരിക്കുന്ന ആൾ വക്താവ്, ആ ശബ്ദത്തിലൂടെ നമ്മൾ എന്താണോ ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് അത് തന്നെ നമ്മൾ ഗ്രഹിക്കുക, അത് ശരിയായ ജ്ഞാനം. അത് കൂടിയാലും കുറഞ്ഞാലും ദോഷം, മറിച്ചായാലും ദോഷം. അതിനൊരാൾക്ക് ശബ്ദാർത്ഥ സംബന്ധം മനസ്സിലാക്കിയിരിക്കുന്നു, പ്രത്യേകിച്ചും വൈദികമായ ശബ്ദങ്ങളുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വേദാംഗങ്ങൾ കൂടി വേദത്തോടു കൂടി അഭ്യസിക്കുന്നത്, നിരുക്തം വ്യാകരണം തുടങ്ങിയ കാര്യങ്ങൾ. അതുകൂടാതെ വേദാധ്യയനം ചെയ്താൽ ഒരു ശബ്ദജ്ഞാനം മാത്രം ഉണ്ടാവും, അർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല. ഇവിടെ എന്താണ്? അഗ്നിഹോത്രാദി കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വ്യുത്പന്നനായ ഒരുവൻ ഈ ശബ്ദാർത്ഥജ്ഞാനം സാംഗമായി വേദാധ്യയനം ചെയ്യുന്ന ഒരുവൻ അവനെന്ത് ചെയ്യുന്നു? കർത്രാദി അനേക കാരകോപസംഹാരദ്വാരേണ. ആരാണോ കർമ്മം ചെയ്യേണ്ടത്, ഏതാണ് കർമ്മം, എന്താണ് അതിൻ്റെ ഫലം, ആ കർമ്മം ചെയ്യുന്നതിന് എന്തൊക്കെ കാരകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, ഉപകാരകങ്ങൾ, ഇതെല്ലാം അവൻ വേദത്തിലെ ഓരോ വിധിയിലും മനസ്സിലാക്കുന്നു. അതാണ് വിധി വിഷയെ കർത്രാദി അനേക കാരക ഉപസംഹാരദ്വാരേണ വാക്യാർത്ഥജ്ഞാന കാലാതന്യത്ര. അവനെന്ത് ചെയ്യുന്നു? വേദാധ്യയനം ചെയ്യുന്നു, അവന് വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു. അത് മനസ്സിലാക്കിയതിന് ശേഷം ഇന്നത് കർമ്മം, ഇന്നത് ഫലം, ഇന്നത് അതിൻ്റെ ഉപായങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അന്യത്ര അനിഷ്ഠയോ അർത്ഥോ അസ്ഥി. അവന് പിന്നീട് ഗുരുവിൻ്റെ സമീപത്തിരുന്ന് വേദം അധ്യയനം ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവന് ചെയ്യേണ്ട കർമ്മങ്ങൾ പലതുകൊണ്ടും അനിഷ്ഠേയമായ അർത്ഥങ്ങൾ കർമ്മങ്ങൾ എന്താണത്? അഗ്നിഹോത്രാദി ലക്ഷണം, അങ്ങനെ പലതുമുണ്ട്. അനിഷ്ഠയമുണ്ടെന്നുള്ളത് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ അർത്ഥബോധമുള്ളവൻ, അർത്ഥബോധം ഉണ്ടായില്ലെങ്കിൽ അവന് കേവല ശബ്ദജ്ഞാനം മാത്രം, അവന് അനിഷ്ഠയമായിട്ടൊന്നും അവശേഷിക്കത്തില്ല. ന തഥാ ഇഹ പരവിദ്യാവിഷയെ. പക്ഷെ ഇവിടെ അനിഷ്ഠയമായിട്ട് യാതൊന്നുമില്ല. ഇവിടെ പരവിദ്യാവിഷയെ പരവിദ്യയുടെ വിഷയമായ സ്വസ്വരൂപത്തിൽ. പരവിദ്യാ വിഷയം എന്താണ്? സ്വസ്വരൂപം തന്നെ, ആത്മാവ് തന്നെ. അവിടെ എന്താ അനുഷ്ഠിക്കാൻ? ഇവിടെ രണ്ടാമതൊന്നില്ലാത്തിടത്ത് എന്തനുഷ്ഠിക്കാൻ, ആരനുഷ്ഠിക്കാൻ, എന്ത് ചെയ്യാൻ, അവിടെ എന്ത് ഫലം, ഒന്നുമില്ലല്ലോ. അതും ഈ വേദത്തിൽ നിന്നാണ് അവിടെയും ജ്ഞാനം ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് വേദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായപ്പോൾ ആ ജ്ഞാനത്തെ സമ്പാദിച്ചിട്ട് പിന്നെ പോയി ചെയ്യുന്നതിന് പല പ്രവൃത്തികളും ഉണ്ടായി. ഇവിടെ യാതൊന്നും വിശേഷിക്കുന്നില്ല. തഥാ ഹി പരവിദ്യാവിഷയ, എന്തുകൊണ്ട്? വാക്യാർത്ഥജ്ഞാന സമകാല ഏവത്തോ പരിവസിതോ ഭവതി. ഇവിടെ വാക്യാർത്ഥജ്ഞാന സമകാലത്തിൽ തന്നെ സർവവും പരിനിഷ്ഠിതമായി, പരിവസിതമായി. അതങ്ങനെ വാക്യാർത്ഥജ്ഞാന സമകാലത്തിൽ തത്വമസി എന്ന് ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ രണ്ടാമതൊന്നും അവിടെ അവശേഷിക്കുന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ചെയ്യാനൊന്നും ശേഷിക്കുന്നില്ല. ഇത് നമ്മൾ ധരിക്കുന്നത് പോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, ഇത് ശ്രവണം കഴിഞ്ഞു, ഇനി മുറിയിൽ പോയി കഥകടച്ചിരുന്ന് മനനം, അതിനും പരാജയപ്പെടുമ്പോൾ ധ്യാനം, അങ്ങനെയൊന്നുമില്ല. വ്യക്തമായി ഇവിടെ പറയുന്നത് വാക്യാർത്ഥജ്ഞാന സമകാല, വാക്യാർത്ഥജ്ഞാനത്തിൽ അവിടെ ഒരു കാലം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കാലത്തിൽ തന്നെ എന്നർത്ഥം. പരിവസിത ബോധി, അത് പൂർണ്ണമാകുന്നു. ഇതാണ് ഉപനിഷത്തും മറ്റ് വേദഭാവവുമായിട്ടുള്ള വ്യത്യാസം. തത്വമസിയും അഗ്നിവീളയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ വാക്യാർത്ഥജ്ഞാന സമകാലത്തിൽ തന്നെ അവിദ്യ നശിക്കുന്നു, പരാവിദ്യ അവൻ പ്രകാശിക്കുന്നു. ചോദിക്കും, അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ എന്ന് ചോദിക്കും. ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പരാവിദ്യയുടെ അനുഭവം ഇല്ലല്ലോ. ഇവിടെ പറയുന്നത് എന്താണ്? വാക്യാർത്ഥജ്ഞാന സമകാലം. ഇവിടെ വാക്യാർത്ഥജ്ഞാന സമകാലത്തിനെന്നാണ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് എന്താണ്? വാക്യാർത്ഥ ജ്ഞാനമേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെ സമകാലത്തിൽ നിന്ന് സംഭവിക്കുന്നില്ല. യഥാപൂർവം പഴയതുപോലെ തന്നെ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അത് നമുക്കറിയാം. അതിന്റെ സമാധാനം, അത് സംഭവിക്കുന്നില്ല. ഇവിടെ പറയുന്നു വാക്യാർത്ഥ ജ്ഞാന സമകാല ഏവ. അതിന് ശ്രവണം, ശ്രവണത്തിന്റെ ആവർത്തി, അത് പറയുന്നുണ്ടല്ലോ. മനനം, നിധ്യാസനം, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് കാലത്തെ അപേക്ഷിക്കുന്നു? സ്പഷ്ടമാണ്, വാക്യാർത്ഥം ഞാനും സംഭവിക്കുന്നു. അത് സംഭവിക്കാത്തത് അതിന്റെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട്. വ്യുത്പത്തി തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. ഒന്ന്, സാംഗമായി വേദ അധ്യയനം ചെയ്തിട്ടില്ല, അത് തന്നെ ഒന്നാമത്തെ ദോഷം. എന്നാ സാംഗമായി വേദ അധ്യയനം ചെയ്തു കഴിഞ്ഞാലുണ്ടാവും. എന്നാലും പിന്നെ ബാക്കി യോഗ്യതകളെല്ലാം പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, ഗുരു അഭിഗമനം, വൈരാഗ്യം തുടങ്ങിയ യോഗ്യതകളെല്ലാം പറഞ്ഞു. അപ്പൊ സാംഗമായി വേദ അധ്യയനം ചെയ്ത് യോഗ്യതകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ വാക്യാർത്ഥജ്ഞാന സമകാലയും. ചെല്ലു പറയും, അതിന് നടക്കുന്ന കാര്യമല്ലല്ലോ സാംഗമായി വേദ അധ്യയനം ചെയ്യുക. ഇന്ന് വരെ നടക്കാത്ത ഇനി അങ്ങനെ നടക്കും. പിന്നെ ബാക്കിയുള്ള ഒരു കാര്യം നടക്കത്തില്ലല്ലോ. ഇന്നുവരെ നടന്നിട്ടില്ലെങ്കിൽ ഇനി എന്തെങ്കിലും നടന്നേ തീരും. സാംഗമായ വേദ അധ്യയനം ചെയ്തേ മതിയാവും. അല്ലാതെ രക്ഷയില്ല. എന്തെങ്കിലും നടന്നേ തീരും എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പൂർണ്ണമായും നിരാശപ്പെടുത്തുകയാണെന്ന്. ഇനി എന്തെങ്കിലും നടന്നേ തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങളില്ല. അപ്പൊ പിന്നെ എങ്ങനെ വെച്ചാൽ എന്തെങ്കിലും നടന്നിരിക്കണം. സാംഗമായ വേദാർത്ഥി അതെല്ലാം ഒരു ജീവന് സംഭവിച്ചിരിക്കണം. അത് വർത്തമാന ജന്മത്തിൽ തന്നെ വേണമല്ലോ. ഓരോ ജന്മങ്ങളിലും സംഭവിച്ചാലും അതിൽ നിന്നവന് കർമ്മജ്ഞാനം ഉണ്ടാകണം, കർമാനുഷ്ഠാനങ്ങൾ ഉണ്ടാകണം, സ്വർഗാദി അനുഭവങ്ങൾ ഉണ്ടാകണം, അതിൽ വിരക്തി ഉണ്ടാകണം, പിന്നെ ജിജ്ഞാസ ഉണ്ടാകുന്നപ്പോഴാണ്. അങ്ങനെ ജിജ്ഞാസ ഉണ്ടാകുന്നവന് പിന്നെ ബാക്കിയുള്ള യോഗ്യതകളൊക്കെ വരും. ഓരോ ജിജ്ഞാസയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അവന് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പിന്നെ അവന് വേണ്ടത് എന്താണ്? യോഗ്യതയാണ്. ആ യോഗ്യതയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ആ വിദ്യ ഫലം ചെയ്യും. വിദ്യ അവനിലുണ്ട്, അത് ഫലത്തെ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതിന് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ തന്നെ പറയുന്നത്, ജ്ഞാനിയായാലും അവൻ അജ്ഞാനിയായിരിക്കുന്നു, അതിന് വിഘ്നങ്ങളോടുകൂടിയിരിക്കുന്നു എന്ന് പറയും. അറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്നു എന്ന് പറയും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനുവേണ്ടിയാണ്. എന്താണ് ആ തടസ്സങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടും വീണ്ടും ശ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. എത്രയോ ജന്മങ്ങളിൽ ശ്രമിച്ചതായിരിക്കും, എന്നാലും അത് ആവർത്തിക്കുന്നു. എത്ര ജന്മങ്ങളിൽ മനനം ചെയ്താലും അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരും. നിധ്യാസനം അത് ആവർത്തിക്കേണ്ടി വരുന്നു. ഇതിനൊരു തുടക്കമില്ല, ഇതും അനാദിയാണ്. എങ്ങനെയാണോ ഒരു ജീവന്റെ ജന്മം അനാദിയായിരിക്കുന്നത്, അതുപോലെ അവന്റെ സാധനകളും അനാദിയാണ്. അവന്റെ ശ്രവണം നിധ്യാസനങ്ങളും അനാദിയാണ്, കാരണം സംസാരം അനാദിയാണ്. സംസാരത്തിന് ഇതെല്ലാം ഉണ്ടായിത്തീരും. ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ വ്യത്യാസം മാത്രം, ഫലം ചെയ്യുന്നുണ്ട്, ഫലത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫലത്തെ കൊടുക്കാതെ ഇതെല്ലാം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുക, അത് യോഗ്യത അപേക്ഷിക്കുന്നു. ആ യോഗ്യത പൂർത്തിയാകുമ്പോഴോ വാക്യാർത്ഥജ്ഞാന സമകാല ഏവ, വാക്യാർത്ഥജ്ഞാന സമകാലത്തിൽ സംഭവിക്കുന്നു.